അവസരങ്ങളെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന വളരെ അറിയപ്പെട്ട ഒരു ചെറിയ കിതാബാണ് നമ്മൾ ഇന്നു മുതൽ ഞായറാഴ്ചകളിൽ പഠനം ആരംഭിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കിത് ഇഖ്ലാസും നൽകുകയും ഇത് റബ്ബിനു വേണ്ടി ഉച്ചീകരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഈ പഠിപ്പിക്കുന്ന ഈ നമ്മുടെ ഈ ഒത്തുചേരലും ഈ പഠനവും അള്ളാഹു ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഉപകാരമുള്ളതാക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. അള്ളാഹുമ്മ സയ്യിനാ ബിസീനത്തിൽ ഈമാൻ വജഅൽനാ ഹുദാത മുഹ്തദീൻ ജസാക്കുമുല്ലാഹു ഖൈറൻ വബാറകല്ലാഹു ഫീകും. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന ഈ കിതാബ് ഇസ്ലാമിക ലോകത്ത് വളരെയധികം പ്രസിദ്ധമായ പ്രശസ്തമായ ഒരു കിതാബാണ്. അൽ അഖീദ അൽ വാസിത്തിയ്യ ഈ കിതാബ് ഇമാം അദ്ദേഹബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു ثم وقع الاتفاق على ان هذا معتقد سلفي جيد اسلامي ലോകം ഈ കിതാബ് രേഖപ്പെടുത്തപ്പെട്ടതിനു ശേഷം പിന്നീട് യോജിപ്പിലെത്തി ഈ കിതാബിലുള്ള അഖീദ ഇതിലെ വിശ്വാസം സലഫിയും ജയ്യിദ് ഇത് സലഫി അഖീദയാണ് അഥവാ മുൻഗാമികളായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെപ്പോലെ നമ്മളാകണമെന്ന് പഠിപ്പിച്ചോ അള്ളാഹുവിൻ്റെ കിതാബിൽ ആരുടെ മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞുവോ ആ മുൻഗാമികളുടെ വിശ്വാസമാണിത്. ജയ്യിൻ ഏറ്റവും നല്ല ശരിയായ വിശ്വാസമാണ് ഈ കിതാബിലുള്ളത്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് വളരെ അറിയപ്പെട്ട മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു വഖഅ അൽ ഇത്തിഫാഖു അലാ അന്ന ഹാദിഹി അഖീദത്തുൻ സുന്നിയത്തുൻ സലഫിയത്തുൻ മുസ്ലിം ഉമ്മത്ത് യോജിപ്പിലെത്തി ഈ കിതാബിൽ അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന ഈ ലഘുകൃതിയിൽ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ വിശ്വാസം അതാകുന്നു സുന്നിയത്തുൻ സലഫിയ അഹ്ലു സുന്നയുടെ വിശ്വാസം നല്ലവരായ മുൻഗാമികളുടെ വിശ്വാസം. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ഈ കിതാബിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. അദ്ദേഹം എഴുതിയ ഈ കിതാബിനെ കുറിച്ച് ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു ആളുകൾ അദ്ദേഹത്തിന് ചോദിക്കപ്പെട്ടു അൻത സന്നഫ്ത ഇഅ്തിഖാദ ഇമാം അഹ്മദ് താങ്കൾ ഈ കിതാബ് എഴുതിയത് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണോ താങ്കൾ എഴുതിയത്? അബിബിൻ സൈദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു മാ ജമഅതു ഇല്ലാ അഖീദത സലഫി സാലിഹ് നല്ലവരായ മുൻഗാമികൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും താബിഈനും തബഉ താബിഈനും അടങ്ങുന്ന നല്ലവരായ മുൻഗാമികളുടെ അഖീദ അല്ലാതെ ഞാൻ ഈ കിതാബിൽ ക്രോഡീകരിച്ചിട്ടില്ല. മാ ജമഅതു ഇല്ലാ അഖീദത സലഫി സാലിഹ് ജമീഇഹിം ലൈസ ലിലിമാം അഹ്മദ് ഇഖ്തിസാസ് ബിഹാദ ആ നല്ലവരായ മുൻഗാമികളിൽ ഒരാളാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അതല്ലാതെ ഇമാം അഹ്മദിന് മാത്രമായ ഒന്നല്ല ഇത്. انما هو والامام احمد امام احمد رحمه الله قال انما هو مبلغ العلم الذي جاء به النبي صلى الله عليه وسلم رسول الله صلى الله عليه وسلم നമ്മെ പഠിപ്പിച്ച അറിവ് ജ്ഞാനം നമുക്ക് എത്തിച്ചു തന്ന മുബല്ലിഗാണ് എത്തിച്ചു തന്ന ആളാണ് ഇമാം അഹ്മദ്. അദ്ദേഹം സ്വന്തമായി ഒരു അഖീദ ഉണ്ടാക്കിയിട്ടുണ്ട്. ولو قال احمد من تلقاء نفسه امام احمد അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായമായി അദ്ദേഹത്തിൽ നിന്ന് വല്ലതും പറഞ്ഞിരുന്നുവെങ്കിൽ മാലം യജിദ് ബിഹി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഖബലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത വല്ലതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ലം നഖബലു നമ്മളത് ഒരിക്കലും സ്വീകരിക്കുമായിരുന്നില്ല. വഹാദിഹി അഖീദത്തു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ ഇമാം അഹ്മദിൻ ഇമാം ഇബ്നു തൈമിയ്യയോട് റഹിമഹുല്ലാഹ് ചോദിക്കപ്പെട്ടത് എന്താ ഇത് ഇമാം അഹ്മദിൻ്റെ അഖീദയാണോ? അപ്പോഴുള്ള മറുപടി എന്താ? അല്ല, ഇത് അഹ്മദിൻ്റെ അഖീദയല്ല, ഇത് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഖീദ. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ഈ അഖീദ വിശ്വാസ കാര്യങ്ങളാണ് ഈ കിതാബിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഖീദയാണ്. അഖീദ വിശ്വാസം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ശരിയായില്ലെങ്കിൽ നമ്മുടെ ഒരു അമലും ഒരു പ്രവൃത്തിയും ഒരു അധ്വാനവും അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുകയില്ല. അഖീദയാണ് ആദ്യം ശരിയാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ നബിമാർ അവരുടെ ജനങ്ങളുടെ അഖീദ വിശ്വാസം ശരിയാക്കാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ കിതാബിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് അഖീദയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഏറ്റവും അധികം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാലം ജനങ്ങളെ അഖീദ മാത്രം പഠിപ്പിച്ചിരുന്നു. അൽ അഖീദ എന്ന നമ്മുടെ മനസ്സിൽ ഉറച്ചു വിശ്വസിക്കേണ്ട കാര്യം, അഖദ എന്നാൽ കെട്ടിയിട്ടു എന്നാണ്. കെട്ടിയിട്ട് ഉറപ്പിച്ചതുപോലെ നമ്മുടെ കൽബിൽ ഉണ്ടാകേണ്ട സംശയമില്ലാത്ത ഉറച്ച കാര്യമാണ് ആയിരിക്കണം അഖീദ എന്നത്. ഇബ്നു തൈമിയ റഹിമഹുള്ള അവിടുന്നാണ് ഈ കിതാബ്, ഈ ലഘു കൃതി എഴുതിയിട്ടുള്ളത്. ഇബ്നു തൈമിയ റഹിമഹുള്ള ആരാണ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അവിടുന്ന് ഹിജറ 661 ജനിച്ച് ഹിജറ 728 വഫാത്തായ മഹാനായ പണ്ഡിതനാണ്. അഹമ്മദ് ഇബ്നു അബ്ദുൽ ഹലീം ഇബ്നു തൈമിയ الحراني الدمشقي الحنبلي رحمه الله تقي الدين എന്ന അദ്ദേഹം അറിയപ്പെടുന്നു. അബുൽ അബ്ബാസ് എന്നാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞ വിളിപ്പേര്. അഹമ്മദ് ഇബ്നു അബ്ദുൽ ഇബ്നു അബ്ദുൽ ഹലീം ഇബ്നു അബ്ദുൽ സലാം ഇബ്നു തൈമിയ رحمه الله. അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ ഹലീം, അതുപോലെ അദ്ദേഹത്തിന്റെ പിതൃവൻ പാപ്പയായ അബ്ദുസ്സലാം, ഇവരെല്ലാം അറിയപ്പെട്ട വലിയ പണ്ഡിതന്മാരായിരുന്നു, ഉലമായിരുന്നു. ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഉപ്പയും അതുപോലെ ഉപ്പാൻ്റെ ഉപ്പയും അറിയപ്പെട്ട വലിയ ഉലമ ആയിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാം എന്ന് ഇബ്നു തൈമിയക്ക് അവിടുത്തെ ഇൽമും അവിടുത്തെ ഈ ദീനിനു വേണ്ടി അവിടുത്തെ ചെയ്ത സേവനങ്ങളും കാരണത്താൽ മുസ്ലിം ഉമ്മത്ത് അവിടുത്തേക്ക് സ്ഥാനപ്പേര് നൽകി വിളിക്കുകയുണ്ടായി. ഷെയ്ഖുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഷെയ്ഖ്. അത് വളരെ ഉന്നതമായ പ്രശംസാ വാക്കുകളിൽപ്പെട്ട ഒന്നാണ്. തഅദീലിൻ്റെ അഥവാ ഇദ്ദേഹം നല്ല ആളാണ്, ഇസ്ലാമിന് സേവനങ്ങൾ ചെയ്ത വിശ്വസ്തനായ അഹ്ലു സുന്നത്തിൻ്റെ ഉലമാക്കളിൽ ഒരാളാണ് എന്ന് പറയാൻ വേണ്ടിയുള്ള പ്രശംസാ വാക്കുകൾ പലതും പണ്ഡിതന്മാർ പറയും. അതിൽ വളരെ മുന്തിയ ഒരു പ്രശംസാവാക്കാണ് ഷെയ്ഖുൽ ഇസ്ലാം എന്നത്. അത് ആളുകൾ, പണ്ഡിതന്മാർ വളരെ ചുരുക്കം ആളുകളെ കുറിച്ച് മാത്രമേ അത് പറയാറുള്ളൂ, ഷെയ്ഖുൽ ഇസ്ലാം എന്ന പ്രയോഗം. നോക്കൂ, ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും അവിടുത്തെ സ്വീകാര്യതയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹവുമായി പല വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ പോലെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള അവിടുന്ന് ജനിച്ചത് ഹറാൻ എന്നു പേരുള്ള ഒരു പ്രദേശത്താണ്. പക്ഷെ അദ്ദേഹം ദിമശ്കി ഡമസ്കസുകാരനായിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം അവിടുന്ന് ജനിച്ചത് ഹറാനിലായിരുന്നു. ഹറാൻ എന്ന സ്ഥലം ഇന്നത്തെ തുർക്കിയിലാണ്. അവിടെയായിരുന്നു ജനിച്ചിരുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തെയും കുട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ ദിമശ്കിലേക്ക് അഥവാ സിറിയയുടെ ഇന്നത്തെ സിറിയയിലുള്ള ഡമസ്കസിലേക്ക് പോവുകയുണ്ടായി. കാരണം അവിടുത്തെ കാരണമായി പറയപ്പെടുന്നത് അദ്ദേഹം ജനിച്ച നാട്ടിൽ ആ സമയത്ത് തർത്താരികൾ എന്ന് പറയുന്ന വിഭാഗമുണ്ട്. ഈ മുഗൾ അതുപോലെ തർത്താർ ഇവരൊക്കെ ഒരേ വകുപ്പിൽപ്പെട്ട ഒരേ കൂട്ടരായി അറിയപ്പെടുന്ന ആളുകളാണ്. ഇവർ മുമ്പ് ഇവർ രണ്ടു കൂട്ടരും ഇസ്ലാമിൻ്റെ ശത്രുക്കളായിരുന്നു. മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യുകയും അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുത്തി വരുത്തുകയും ചെയ്ത ആളുകളായിരുന്നു. എന്നാൽ പിന്നീട് ഈ രണ്ട് വിഭാഗങ്ങളും മുസ്ലിമീങ്ങളാവുകയുണ്ടായി. നമുക്കറിയാവുന്ന നാട് ഒരുപാട് കാലം ഭരിച്ചിട്ടുള്ള മുഗൾ സാമ്രാജ്യം, അവർ ഇങ്ങനെ മുമ്പ് ഇങ്ങനെയായിരുന്നു. മുമ്പ് ഇസ്ലാമിൻ്റെ വലിയ ശത്രുക്കളായിരുന്നു. മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്തു മുസ്ലിമീങ്ങളൊക്കെ ഒരുപാട് ദ്രോഹങ്ങൾ വരുത്തി വെച്ച ആളുകളായിരുന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നീട് അവർക്ക് ഹിദായത്ത് നൽകുകയും ഇസ്ലാമിൻ്റെ സേവകരായി അവർ മാറ്റുകയും ചെയ്യുകയുണ്ടായി. അപ്പം ഇങ്ങനെ ഈ താർത്താരികളുടെ ആക്രമണം ഹറാനിൽ ഉണ്ടായപ്പോഴാണ് അവിടുത്തെ കുടുംബം, ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം കുട്ടിയായിരിക്കെ അവിടുത്തെയും കൂട്ടി ദിമശ്കിലേക്ക് പോയത് എന്നാണ് ചരിത്രം. ഇബ്നു തൈമിയ റഹിമഹുല്ലാ അവിടുത്തെ പ്രാഥമികമായ വിജ്ഞാനം അവിടുത്തെ പിതാവിൽ നിന്നും അദ്ദേഹത്തെ കുടുംബത്തിലെ ഉലമാക്കളിൽ നിന്ന് തന്നെ സ്വീകരിക്കുകയുണ്ടായി. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 20 താഴെ പ്രായമുള്ളപ്പോൾ തന്നെ അവിടുന്ന് വലിയ വിജ്ഞാനം നേടുകയും ഇസ്ലാമിൻ്റെ വിജ്ഞാന ശാഖകളിൽ ഏകദേശം എല്ലാത്തിനും അവിടുന്ന് വിജ്ഞാനം നേടുകയുണ്ടായി. പല പണ്ഡിതന്മാരും അവിടുത്തെ കുറിച്ച് പറയാറുണ്ടായിരുന്നത് എത്രത്തോളം അദ്ദേഹവുമായി മുനാവറ തർക്കങ്ങൾ നടത്തിയിട്ടുള്ള വലിയ പണ്ഡിതന്മാർ വരെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് ഒരു വിഷയം സംസാരിച്ചാൽ നമുക്ക് തോന്നും ഇദ്ദേഹത്തിന് ഈ വിഷയം മാത്രമേ അറിയുള്ളൂ, കാരണം ആ വിഷയം ആഴത്തിൽ അതിന് മുങ്ങി കുളിച്ചതുപോലെ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇദ്ദേഹം ഇതിലൊരു മുതഹസ്സിസാണ്, ഇദ്ദേഹം ഇതിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളാണ് എന്ന് വിചാരിക്കും. അപ്പോഴതാ മറ്റൊരു വിഷയം അദ്ദേഹം സംസാരിക്കുന്നു, അതിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അവിടുത്തോട് സംസാരിച്ചാൽ ഞങ്ങൾക്ക് തോന്നിപ്പോകും ഒരു വിഷയം ഇദ്ദേഹത്തിന് അറിയാതെയില്ല. പല പണ്ഡിതന്മാരും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ദീനിന്റെ തെളിവുകൾ, അതൊക്കെ അദ്ദേഹത്തിന്റെ കണ്ണിൽ ഇങ്ങനെ കാണുന്നത് പോലെയാണ്, കണ്ണിൽ ഇങ്ങനെ നോക്കിക്കാണുന്നത് പോലെയാണ്. ഒരു വിഷയത്തെ കുറിച്ച് ചോദിച്ചാൽ ആ കാഴ്ചയിൽ നിന്ന് എടുത്തു പറയുന്നത് പോലെ, ഇവിടെ നോക്കി പറയുന്നത് പോലെ അവിടുന്ന് പറയുമായിരുന്നു. അവിടുത്തെ നാവിൽ വളരെ എളുപ്പത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ അത് വരുമായിരുന്നു. ഇസ്ലാമിന്റെ ചരിത്രം, അതുപോലെ ഒരുപാട് ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ടായിരുന്ന പലവിധ കക്ഷികൾ, അൽമിലലു വന്നഹൽ, പല പല കക്ഷികൾ, പല പല വർഗങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ അതീവ വിജ്ഞാനം കൊടുത്തേക്കുണ്ടായിരുന്ന അവരുടെയൊക്കെ വാദങ്ങൾ എന്താണ്, അവരുടെ തെളിവുകൾ എന്താണ്, അതിൻ്റെ പാളിച്ചകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് അതീവ വിജ്ഞാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഫിഖ്ഹിൽ, ഉസൂലുൽ ഫിഖ്ഹിൽ അദ്ദേഹത്തിന് വലിയ വിജ്ഞാനം ഉണ്ടായിരുന്നു. ഒരു മുജ്തഹിദിൻ്റെ ഖുർആനും സുന്നത്തും വെച്ച് ഗവേഷണം നടത്താനുള്ള കഴിവ്, അതിനാണ് ഇജ്തിഹാദിനുള്ള കഴിവ് എന്ന് പറയുക. അതിൻ്റെ എല്ലാ ഷർത്തുകളും, അതിനെന്തൊക്കെ നിബന്ധനകളുണ്ടോ അതെല്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാ അദ്ദേഹത്തിന് യോജിച്ചു വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ കാലക്കാരും പിൽക്കാലക്കാരുമായ പണ്ഡിതന്മാർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വരെ അദ്ദേഹത്തിൻ്റെ ഇൽമും അതുപോലെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും അദ്ദേഹത്തിൻ്റെ തഖ്വയും ഇതൊക്കെ പുകഴ്ത്തി പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഇബ്നു തൈമിയ റഹിമഹുള്ളാ വളരെ ചെറുപ്പത്തിൽ തന്നെ അവിടുന്ന് എല്ലാ വിജ്ഞാനങ്ങളിലും, ദീനിയായ ഒട്ടുമിക്ക വിജ്ഞാനങ്ങളിലും അവിടുന്ന് വലിയ കഴിവ് നേടുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ, അതിലെ സിഹ്ഹത്തും ദഅഫും, അതിൽ സഹീഹ് ഏത് ദഈഫ് ഏത് എന്നതിനെക്കുറിച്ച് വലിയ വിജ്ഞാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ അറബി ഭാഷയിൽ അവിടുത്തേക്ക് നല്ല കഴിവുണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ അത് വളരെ ഭംഗിയായി അവിടുന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഫിഖ്ഹും ഉസൂലുൽ ഫിഖ്ഹിലും എല്ലാം അദ്ദേഹത്തിൻ്റെ കഴിവ് വളരെ വളരെ അറിയപ്പെട്ടതാണ്. ഇബ്നു തൈമിയ റഹിമഹുള്ള ഒരു മുജദ്ദിദാണ്. അവിടുന്ന് ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് ഉണ്ടല്ലോ, എന്താണ് ഇതാ, ഈ ഉമ്മത്തിൽ ചില ആളുകളുണ്ടാവും ഓരോ നൂറ്റാണ്ടിൻ്റെയും തലക്കൽ ഈ ഉമ്മത്തിനെ അള്ളാഹുവിൻ്റെ പഴയ ദീനിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ജീവിച്ചിരുന്ന യഥാർത്ഥ ദീനിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന മുജദ്ദിദുകൾ ഈ ഉമ്മത്തിലുണ്ടാകും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണെന്ന് ഇൻഷാഅല്ലാഹ് നമുക്ക് പറയാൻ സാധിക്കുന്ന മഹാനായ ആലിമാണ് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാ. ഈ അഖീദയിൽ അവിടുന്ന് എഴുതിയിട്ടുള്ളത് ഒരുപാടാണ്. അള്ളാഹുവിൻ്റെ സിഫത്തുകളെക്കുറിച്ച്, അവൻ്റെ പേരുകളെക്കുറിച്ച് മോശമായ ചിന്താഗതികൾ, തെറ്റായ വിശ്വാസങ്ങളുള്ള കാലത്ത് അതിനെക്കുറിച്ച് അവിടുന്ന് ഒരുപാട് എഴുതുകയുണ്ടായി. അവിടുന്ന് എഴുതിയതെല്ലാം അധികവും എന്തിനു വേണ്ടിയാണ്, എഴുതാൻ വേണ്ടി എഴുതിയതല്ല, മറിച്ച് ആരുടെയെങ്കിലും ചോദ്യത്തിന് ഉത്തരമായി, ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള ആവശ്യത്തിന് ആണ് എഴുതിയിട്ടുള്ളത്. ഷേഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ കിതാബുകളും അങ്ങനെയാണ്. ആ എഴുത്തിന് ബറക്കത്ത് കൂടുതലാണ്, കാരണം റബ്ബിന് വേണ്ടി ഒരു ആവശ്യമുള്ള പൗരൻ എഴുതിയതാണ്. എന്തെങ്കിലും എഴുതാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കിതാബൊക്കെ എഴുതിയിട്ടുണ്ട്, അങ്ങനെ എഴുതാൻ വേണ്ടി എഴുതിയതല്ല, മറിച്ച് ആവശ്യമുള്ളത് കൊണ്ട് റബ്ബിന് വേണ്ടി എഴുതിയതാണ് അവരുടെ കിതാബുകൾ. അതുകൊണ്ട് തന്നെ അല്ലാഹു അലം, അല്ലാഹു അവരുടെ കിതാബുകൾക്ക് ഒരുപാട് പ്രശസ്തിയും അതുപോലെ മുസ്ലിം ഉമ്മത്തിൽ അതിനൊരുപാട് സ്ഥാനവും നൽകിയിരിക്കുന്നു. ഏത് ഖൈറിനും ഉണ്ടായിരുന്നതുപോലെ എല്ലാ നല്ലവരായ മുഖാമികൾക്കും അള്ളാഹുവിന്റെ നബിമാർക്കും അവരുടെ അനുയായികൾക്കും ഉണ്ടായിരുന്നതുപോലെ ശത്രുക്കളും പരീക്ഷണങ്ങളും മഹാനായ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ നബിമാർക്കുണ്ടായതാണ്. അള്ളാഹു അവന്റെ നബിമാരെ കുറിച്ച് പറഞ്ഞു, وَكَذَلِكَ جَعَلْنَا لِكُلِّ نَبِيٍّ عَدُوًّا شَيَاطِينَ الْإِنْسِ وَالْجِنِّ يُوحِي بَعْضُهُمْ إِلَى بَعْضٍ زُخْرُفَ الْقَوْلِ غُرُورًا. അങ്ങനെയാണ് ഓരോ നബിമാർക്കും എല്ലാ നബിമാർക്കും നാം ശത്രുക്കളെ ഏർപ്പെടുത്തിയത്. ജിന്നുകളിൽ മനുഷ്യനുംപ്പെട്ട ഷെയ്ത്താന്മാരെ എന്നത് അത് നബിമാർക്കുണ്ടായതാണ്. അള്ളാഹുവിന്റെ നബിമാർ ഏറ്റവും സത്യം പറഞ്ഞിരുന്ന, ഏറ്റവും സത്യസന്ധരായ, ഉമ്മത്തിനോട് ദുരിതാംശയുള്ള, ഒരാളെയും ദ്രോഹിക്കാത്ത ആളുകളായിരുന്നു അള്ളാഹുവിന്റെ നബിമാർ അലൈഹി സ്വലാത്തു വസ്സലാം. ആ നബിമാരുടെ അതേ ആശയത്തിലുള്ള, ആ നബിമാർ പറയുന്ന അതേ നാവ് കൊണ്ട് സംസാരിക്കുന്ന, അതേ വാക്ക് പറയുന്ന ഏതൊരാൾക്കും ഖിയാമത്ത് നാൾ വരെ ശത്രുക്കൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതല്ലാഹു അവന്റെ സുന്നത്താണ്, അവന്റെ നടപടിക്രമമാണ്. എന്നാൽ അന്തിമ വിജയം എപ്പോഴും അള്ളാഹുവിന്റെ നബിമാർക്കും അവരുടെ പാത സ്വീകരിച്ച അന്യായികൾക്കുമായിരിക്കും. والذين امنوا في الحياه الدنيا ويوم يقوم الاشهاد الله سبحانه وتعالى عند كتابه പറഞ്ഞു, നമ്മുടെ റസൂലുകളെ മുഅ്മിനുകളെ നാം സഹായിക്കുക തന്നെ ചെയ്യും. ഈ ലോകത്തും പറലോകം, ഈ ലോകത്തും പറലോകം. ഇന്നല്ലാഹ യുദാദിഉ അനിൽ ലദീന ആമനു, അല്ലാഹു ആണ് മുഅ്മിനുകളെ പ്രതിരോധിക്കുന്നവൻ, അവരുടെ ശത്രുക്കളിൽ നിന്ന് അവരെ കാത്തുരക്ഷിക്കുന്നവൻ. ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിനും ഇതുപോലെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇബ്നു തൈമിയ റഹിമഹുള്ള അവിടുത്തെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കിതാബുകൾ, അതിൽ പലതിനെയും കുറിച്ച് സുൽത്താൻമാർ ആ കാലത്തെ ഭരണാധികാരികളുടെ അടുത്ത് പലരും ചെന്ന് പലതും പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ കിതാബിൽ ഇന്ന ഇന്നതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് മോശമായ വിശ്വാസമാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്നത് എന്നതുപോലെയുള്ള കാര്യങ്ങൾ സുൽത്താൻമാരുടെ അടുത്ത് ചെന്ന് പലരും പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ കിതാബുകൾ അവിടുന്ന് എഴുതുകയും അത് ആരാണോ ചോദ്യം ചോദിച്ചത് അവർക്ക് കൊടുക്കുകയും ചെയ്യും. പിന്നെ അത് വളരെ വ്യാപകമായി പല നാടുകളിലും വെച്ചു. അന്ന് എങ്ങനെയാണ് കിതാബുകൾ ജനങ്ങൾക്ക് കൂടുതലായി കിട്ടുക? ഇന്നത്തെ പോലെ 1000 കോപ്പി 2000 കോപ്പി അടിച്ച് അടിക്കാറല്ലോ, ഒരാൾ എഴുതിയെടുക്കും, അത് വേറൊരാൾ അതേപോലെ നോക്കി പകർത്തിയെടുക്കും. ഇങ്ങനെയാണ് അന്നത്തെ പകർപ്പുകൾ. ഇങ്ങനെ പകർപ്പുകൾ എമ്പാടും ഇന്നത്തെ പോലെ ആധുനിക സൗകര്യങ്ങളില്ലാത്ത കാലത്ത് വേറെ നാടുകളിലേക്ക് അയച്ചു കൊടുക്കാൻ എളുപ്പമില്ലാതിരുന്ന കാലത്താണിത്. ഇദ്ദേഹത്തിന്റെ കിതാബുകളിലൊന്ന് അൽ ഹമവിയ എന്ന് പറയുന്ന കിതാബ്, അതും ഇതുപോലെ വാസിത്തിയ പോലെ അഖീനയാണ് വിഷയം, പക്ഷെ അത് കുറച്ചുകൂടി വലുതാണ്. വാസിത്തിയ ഇതിൽ പേരുപോലെ തന്നെ വളരെ മധ്യത്തിലുള്ളതാണ് എന്ന് പറഞ്ഞാൽ നല്ല, എന്നാൽ ലഘുവായ, വളരെ ചെറുതാണ്, എന്നാൽ വളരെ സംക്ഷിപ്തമാണ്. ഇതിൽ ചുരുക്കി വിവരിച്ചിരിക്കുന്നു ഇസ്ലാമിന്റെ അഖീദ. ഹമവി അങ്ങനല്ല, അത് വളരെ വലുതാണ്. മുൻഗാമികളിൽ നിന്നൊക്കെ ഒരുപാട് റിവായത്തുകൾ, അവരുടെ വാക്കുകൾ അതിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹമവിയ അവിടുത്തെ ആ കിതാബ് എഴുതിയതിനു ശേഷം അന്ന് ഭരണാധികാരിയുടെ ആസ്ഥാനം ഉണ്ടായിരുന്നത് മിസറിലായിരുന്നു, ഈജിപ്തിലായിരുന്നു. ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം ആകട്ടെ ഉണ്ടായിരുന്നത് എവിടെയാണ്? ദമസ്കസിലാണ്. ഷാമിലാണ്. അങ്ങനെ ഹമവിയെ കുറിച്ച് ആളുകൾ പലതും പറഞ്ഞുണ്ടാക്കി. എന്നിട്ട് ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തെ പലരും മുനാദറക്ക് വിളിക്കുകയുണ്ടായി. മുനാദറ എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയം സംസാരിക്കില്ല. അങ്ങനെ വലിയ അഴിമുണ്ടായിരുന്ന പലരുമായി ഇബ്നു തൈമിയ റഹിമഹുള്ള ഇത് സംസാരിക്കുകയും തെളിവുകൾ കൊണ്ട്, കിതാബ് കൊണ്ട്, സുന്നത്ത് കൊണ്ട് അവരെ അവിടുന്ന് പരാജയപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷം അവിടുത്തേക്ക് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ആളുകൾ അറിയുകയും അവിടുത്തേക്ക് പ്രശസ്തി വർദ്ധിക്കുകയും എന്നിട്ട് സന്തോഷത്തോടെ വിജയിച്ചുകൊണ്ട് അവിടുന്ന് അവിടുത്തെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷമാണ് അൽ അഖീദ അൽ വാസിത്തിയ എന്ന അവിടുത്തെ കിതാബിനെ കുറിച്ച് ഇതുപോലെ ഒരു ഫിത്ന ഉണ്ടാകുന്നത്. ഈ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ഈ കിതാബിനെ കുറിച്ച് ഇതാ അദ്ദേഹം ദമസ്കിൽ വെച്ച് ഈ കിതാബ് എഴുതുകയും പിന്നീട് ആ കിതാബ് വളരെ ദൂര നാടുകളിലേക്ക് എത്തുകയും മിസർ എത്തുകയും ചെയ്തു. അങ്ങനെ മിസറിൽ നിന്ന് അതാ അന്നത്തെ സുൽത്താന്റെ, അന്നത്തെ ഭരണാധികാരി ഒരു അദ്ദേഹത്തിൻ്റെ, അദ്ദേഹം അയച്ച ഒരാൾ ഇബ്നു തൈമിയയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് വന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് നിങ്ങളെ കുറിച്ച് ഇങ്ങനെ സുൽത്താൻ എടുത്ത് വിവരം എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ റബ്ബിന്റെ വിശ്വാസത്തിൽ തെറ്റായതാണ് പ്രചരിപ്പിക്കുന്നത്, റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ പലതും നിങ്ങളിങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ തന്റെ വാദം സമർത്ഥിക്കാൻ ഇബ്നു തൈമിയ റഹിമഹുള്ള ക്ഷണിക്കുകയുണ്ടായി അങ്ങോട്ടേ. എന്നാൽ ഈ നായി ഈ സുൽത്താന്റെ ദൂതനായി വന്ന ആൾ അദ്ദേഹത്തിന് ഇബ്നു തൈമിയയോട് കുറച്ച് ഒരു റിസ്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം അബ്ബയാണെന്നത് പോലെ അദ്ദേഹത്തിന് ഇബ്നു തൈമിയയോട് ചായ ഉണ്ടായി. അപ്പൊ അദ്ദേഹം തയ്യാറായിരുന്നു ഇബ്നു തൈമിയ വേണമെങ്കിൽ സുൽത്താന്റെ അടുത്തേക്ക് കൊണ്ടുപോകാതെ സുൽത്താനിൽ പറയാം അദ്ദേഹത്തിന് ന്യായമായ ഉദുറുണ്ട് ഇങ്ങോട്ട് വരാതിരിക്കാൻ എന്ന് ഇദ്ദേഹം വേണമെങ്കിൽ പറയുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം അത് ഇബ്നു തൈമിയയോട് പറയുകയുണ്ട്. പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു വേണ്ട, ഞാൻ വരാം അങ്ങോട്ട് വരാം, ഫീഹി മസ്ലഹ, അതിലെന്തെങ്കിലും ഖൈർ ഉണ്ടാകും, അതിൽ ഖൈർ ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുകയും അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ സുൽത്താന്റെ അരികിലേക്ക് ചെല്ലുകയും ചെയ്തു. അങ്ങനെ സുഹൃത്തിൽ വെച്ച് ഇതാ ഇബ്നു തൈമിയ റഹിമഹുള്ള അവർക്ക് ആദ്യമായി തൻ്റെ വിശ്വാസം എന്താണെന്ന് പറയാൻ വായ കൊണ്ട് മറുപടി പറയാതെ ആ സംഭവത്തിന് 7 വർഷം മുമ്പ് അദ്ദേഹം എഴുതിയ അൽ അഖീദത്തുൽ വാസിത്തിയ അതവർക്ക് കൊടുക്കും. അഖീദത്തുൽ വാസിത്തിയ കൊടുക്കും, കാരണം എന്താ, അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് സംസാരിക്കാനാണ്. പക്ഷേ സംസാരിക്കാതെ ഇത് കൊടുത്ത് 7 കൊല്ലം മുമ്പ് ഇത് കൊടുത്തത് എന്തിനാണ്? കാരണം ഒന്ന്, ഈ കിതാബ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന അൽ അഖീദത്തുൽ വാസിത്തിയ ഇതിന് ഷെയ്ഖുൽ ഇസ്ലാം കൊടുത്ത പ്രാധാന്യം അതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം അദ്ദേഹം ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്, ഒന്നല്ല കൊടുത്ത്, ഏതാണ് കൊടുത്തത്? വാസിത്തിയാണ് കൊടുത്തത്. കാരണം അതിൽ ചുരുക്കി നന്നായി വിവരിച്ചിരിക്കും. അതുപോലെ ഇബ്നു തൈമിയ റഹിമഹുള്ള ഇപ്പൊ സുൽത്താൻ വിളിപ്പിച്ചപ്പോ നേരത്തെ നാട്ടുകാരോട് പറഞ്ഞിരുന്ന വല്ലതും മാറ്റി പറഞ്ഞു, നമ്മൾ കണ്ടപ്പോ പലതും മുക്കി അല്ലെങ്കിൽ പലതും ഇല്ലാത്തത് പറഞ്ഞു തന്റെ വിശ്വാസമായി എന്നാരും പറയാതിരിക്കാം. അതിന് മുമ്പേ എഴുതിയതാണ്, 7 വർഷം മുമ്പേ എഴുതിയതാണ്. ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറയുകയുണ്ടായി, അമീറിനും ഈ ഭരണാധികാരിയോട് അവിടെ കൂടിയുള്ള കൂടിയിരുന്നവരോടും ഒക്കെ ഞാൻ പറഞ്ഞു, അനആലം, എനിക്കറിയാം, അന്ന അഖ്വാമൻ യക്ദിബൂന അലൈ, ഇവിടെ പല ആളുകളും ഉണ്ട്, യക്ദിബൂന അലൈ, ഞാൻ പറയാത്തത് എൻ്റെ പേരിൽ പറയുന്നു, ഞാൻ എനിക്കില്ല വിശ്വാസം എൻ്റെ പേരിൽ പറയുന്ന പലരുമുണ്ട്, അങ്ങനെയാണല്ലോ ഛായ, പിന്നെ പ്രചരണങ്ങൾ, അതുപോലെ കിംവദന്തികൾ, അതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാകും. മഹാന്മാരായ മുൻഗാമികളെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട് ഇമാം ബുഖാരി റഹിമഹുള്ള, അദ്ദേഹത്തെ കുറിച്ച് പോലും അതുപോലെയുള്ള കിംവദന്തികൾ ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹുവിൻ്റെ ഖൽഖാണ്, സൃഷ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് എന്നതുപോലുള്ള പ്രചാരണങ്ങൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പരീക്ഷണങ്ങൾ, അമീറുൽ മുഅ്മിനീന ബിൽ ഹദീസ്, ഹദീസിൽ മുഅ്മിനുകളുടെ അമീറായ അമീറുൽ മുഅ്മിനീനായ ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹം പോലും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്, പക്ഷെ അന്തിമ വിജയം ഹക്കിനായിരിക്കും. അതിനുള്ള തെളിവാണ് ഇതാ നമ്മളവരെ കുറിച്ച് പറയുന്നതും അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതുമെല്ലാം. അള്ളാഹു മഹാന്മാരായ ആ അഹ്ലു സുന്നത്തിൻ്റെ വലമാക്കളെയും നമ്മയും അള്ളാഹുവിൻ്റെ നബിമാരോടൊപ്പം അവരുടെ ജന്നത്തുക്കും ദൗസയിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ആമീൻ. ഇവിടെ പറയുന്ന എനിക്കറിയാം എൻ്റെ പേരിൽ പലരും ഇങ്ങനെ കളവ് പറയുന്നു, ഇത് മാത്രമല്ല ഇതിന് മുമ്പും അവരൊക്കെ പേരിൽ ഇങ്ങനെ ഇല്ലാത്തത് പലതും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ എൻ്റെ വിശ്വാസം ഇന്നതാണെന്ന് എൻ്റെ ഹിഫ്ളിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ, എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ, ഉദ്ദേശിച്ച് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ, റൂപമായ കൂലു ഈ ആളുകൾ ചിലപ്പോൾ പറഞ്ഞേക്കും, കേട്ടാ ഞാൻ ചിലത് മറച്ചു വെച്ചു. സുൽത്താൻ്റെ മുന്നിൽ എത്തിയപ്പോൾ ആളുകളോട് പറഞ്ഞതൊന്നും പറയാതെ വല്ലതും മറച്ചു വെച്ചു എന്ന് പറഞ്ഞേക്കാം, ഔദാഹൻ അല്ലെങ്കിൽ ഒന്ന് സോബുട്ടു എന്ന് പറഞ്ഞേക്കാം, മയപ്പെടുത്തി, ഔദാറ അല്ലെങ്കിൽ മുദാറാത്ത് നടത്തി. മുദാറാത്ത് എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മോട് ദീനിൽ തൃപ്തിയില്ലാത്ത ഒരാൾക്ക് വല്ല ദുനിയാവിൽ വല്ലതൊക്കെ കൊടുത്ത് അവരെ ദീനിലേക്ക് അടുപ്പിക്കാനാണ് ഇവിടെ ഉദ്ദേശം. ഒന്ന് അവരിൽ നിന്ന് അവരെ കൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു മുദാറാത്ത്, ഒരു മയപ്പെടുത്തൽ, അല്ലെങ്കിൽ എനിക്കങ്ങനെയൊന്നുമില്ല എന്ന് തോന്നുന്ന രൂപത്തിൽ സംസാരിക്കൽ, അത് ഞാൻ ചെയ്തേക്കാം. അതുകൊണ്ടാണ് അഖീദത്തൻ മക്തൂബത്തൻ, അതുകൊണ്ടാണ് എഴുതപ്പെട്ട ഒരു അഖീദ, എൻ്റെ അഖീദ ഞാൻ ഇവിടെ ഹാജരാക്കുന്നത്. മിന്ന ഹിസബിഹി, ഏകദേശം 7 വർഷം മുമ്പ് ഞാൻ എഴുതിയതാണിത്, ഖബ്ല മജീ തർത്താലികൾ ഷാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എഴുതിയതാണ്. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പൊ അത് ചൂണ്ടിയിട്ട് പറഞ്ഞതാണ്. അങ്ങനെ അതിനു മുമ്പ് അവർക്ക് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതിനു മുമ്പ് ഞാൻ എഴുതിയ അഖീദയാകുന്നു ഇത് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ അവസ്ഥകൾ മാറുന്നതിന് മുമ്പ്, അവിടെ പല കുഴപ്പങ്ങൾ പല സംഭവങ്ങളും നടക്കുന്നതിന് മുമ്പ് എഴുതിയതാണ്. അങ്ങനെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇതൊന്നും ഈ കുഴപ്പമൊന്നും ഇല്ലാത്ത കാലത്ത് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ. ഇത് പറഞ്ഞതല്ല, ഇത് എഴുതിയ വ്യക്തമായ രേഖയാണ്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബുകളിൽ ഈ അൽ അഖീദത്തുൽ വാസിതിയ്യ എന്ന കിതാബിന് അദ്ദേഹം മുന്തിയ പ്രാധാന്യം നൽകിയിരുന്നു. അതുപോലെ ഇത് അവിടുത്തെ അഖീദ വ്യക്തമാക്കുന്ന കിതാബാണ്. അങ്ങനെ എന്താണ് ഉണ്ടായത്? സുബ്ഹാനല്ലാഹ്, ഈ മജ്ലിസിലും ഈ ഇരുത്തത്തിലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ എതിരാളികളെ തോൽപ്പിക്കുകയുണ്ടായി. എന്നിട്ട് സുൽത്താൻ, ആ സുൽത്താനിൽ നിന്ന് ആ സുൽത്താൻ അവിടുത്തെ രേഖയായി സുൽത്താൻ പുറപ്പെടുവിച്ച ഒരു രേഖയിൽ തന്നെ ഇങ്ങനെ കാണാം. സുൽത്താൻ പറഞ്ഞു, ഇന്ന കുന്ന റസംന ബിഅഖ്ദി മജ്ലിസിൻ ലിശൈഖ് സഖീഉദ്ദീൻ ഇബ്നു തൈമിയ, നമ്മൾ ഈ ഇബ്നു തൈമിയയുമായി ഇങ്ങനെ ഒരു മജ്ലിസ് പണ്ഡിതന്മാരുമായി സംഘടിപ്പിച്ചത്. വഖദ് ബലഗ്ന മാ അഖദ ലഹു മിനൽ മജാലിസ്, ഇബ്നു തൈമിയ മുമ്പും ഇതുപോലത്തെ മജ്ലിസുകൾ, ഇതുപോലുള്ള മുനാവറകൾ, തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇരുത്തം അതിലിരുന്നതായി നമുക്കറിയാം. വഅന്നഹു അലാ മദ്ഹബി സലഫ്, ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള മുൻഗാമികളുടെ അഹ്ലു സുന്നത്തിന്റെ മഹാന്മാരായ മുൻഗാമികൾ, സഹാബത്തിന്റെയും താബികളുടെയും തബഈകളുടെയും മാർഗം, അവരാണ് സലഫ് മുൻഗാമികൾ, അവരുടെ മാർഗത്തിലാണെന്ന് നമുക്കറിയാം. വഇന്നമാ അറദ്നാ ബിദാലിക ബറാഅത സാഹതിഹി മിമ്മാ നുസിബ ഇലൈഹി, പിന്നെ നമ്മളിങ്ങനെ സംഘടിപ്പിച്ചത് എന്തിനു മാത്രമാണ്? അദ്ദേഹത്തെ കുറിച്ച് പലതും ഇല്ലാത്തത് പലരും പറയുന്നുണ്ട്. അതിൽ നിന്ന് അദ്ദേഹം, അതിൽ നിന്നൊക്കെ ഒഴിവാണ് അദ്ദേഹം. അങ്ങനെ അതിൽ അങ്ങനെയുള്ള മോശമായ ഒരു ഒരു വിശ്വാസവും അദ്ദേഹത്തിനില്ല എന്ന് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് സംഘടിപ്പിച്ചത് എന്ന് സുൽത്താൻ ഔദ്യോഗികമായി ഇറക്കിയ രേഖയിൽ അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ നോക്കൂ, ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബുകൾ, അവിടുത്തെ വാക്കുകൾ, അവിടുത്തെ ഫത്വകൾ, ഇതെല്ലാം മുൻഗാമികളുടെ മാർഗത്തിനാണ്. അദ്ദേഹത്തെ കുറിച്ച് വിമർശിക്കുന്ന പലരും, നമ്മുടെ നാട്ടിലുള്ള തെറ്റായ വിശ്വാസങ്ങൾ പുലർത്തുന്ന കബറുകൾ ഇബാദത്ത് ചെയ്യാൻ, അതുപോലുള്ള ശിർക്ക് ഖുറാഫാത്തുകൾ വിദ്യാർത്ഥികളൊക്കെ പ്രചരിപ്പിക്കുന്ന കക്ഷികൾ ഷെയ്ഖുൽ ഇസ്ലാമിനെ കുറിച്ച് റഹിമഹുള്ള വളരെ മോശമായി സംസാരിക്കാറുണ്ട്. ഈ നാട്ടിൽ നിന്ന്, ഈ നാട്ടിൽ വെച്ച് പുറത്തു പോയാലോ അപ്പൊ പിന്നെ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ മുഹബ്ബുകളായി മാറും, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വളരെ അവരൊക്കെ സ്നേഹിക്കുന്ന ആളുകളായി മാറും. ഇവിടെ അവരെ പേര് കേൾക്കുമ്പോൾ ലാനത്ത് ചൊല്ലുകയും, എത്രത്തോളം അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണെന്ന് പറയുകയും, ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് അച്ചാരം വാങ്ങി മുസ്ലിങ്ങൾക്കെതിരെ ചാരപ്രവർത്തനം നടത്തിയ ആളുകളാണ് അവർ എന്നുവരെ പറയുന്ന കക്ഷികൾ. സൗദി അറേബ്യയിലെത്തിയാൽ പിന്നെ ഇബ്നു തൈമിയയുടെ ആളാണ്, പിന്നെ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആളാണ്. ഇവിടെയോ അവരുടെ പേര് കേൾക്കുമ്പോൾ ലാനത്ത് ചൊല്ലും, അവരെ ഇസ്ലാമിന്റെ ശത്രുക്കളായി ചിത്രീകരിക്കും. അപ്പൊ സഹോദരങ്ങളെ, ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തെ കുറിച്ച് ഈ ആളുകൾ ബഹുമാനിക്കുന്നു എന്ന് പറയുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം ഫതുഹുൽ ബാരി എഴുതിയ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുള്ള ആലിമു ദുനിയ എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടാറുണ്ടെന്നാണ്. ഇത്രയും ഒരു ആലിമാണ്, ഫതുഹുൽ ബാരി സാക്ഷ്യമാണ്. സഹീഹുൽ ബുഖാരിക്ക് അതുപോലത്തെ ഒരു ഒരു വ്യാഖ്യാനം അതിനു മുമ്പും ഇല്ല, അതിനു ശേഷവും ഇല്ല. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി എന്താണ്, അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാമിനെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിക്കുന്നതിനെതിരിൽ ഒരാളൊരു കിതാബ് എഴുതി. ആ സമയത്ത് ഇബ്നു ഹജറുൽ അസ്ഖലാനിയാണ് അതിന് മറുപടി എഴുതിയിട്ടുള്ളത്, മറുപടി എഴുതി ഒരാൾ. അപ്പൊ ആ മറുപടി എഴുതിയ കിതാബിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി അതിനൊരു മുഖപുര എഴുതി കൊടുത്തു. അതിൽ അദ്ദേഹം പറഞ്ഞു ഷെയ്ഖുൽ ഇസ്ലാമാണ് ആരും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ആളുകളാണ് ബഹുമാനിക്കുന്നു എന്ന് പറയുന്നത്, അവരുടെ വാക്കുകളിലെ വൈരുദ്ധ്യമാണിത്. അഹ്ലു സുന്നത്തിന്റെ ഉലമ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ശരി, ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം അഹ്ലു സുന്നത്തിൽപ്പെട്ട മഹാനായ പണ്ഡിതനാണ് എന്ന് അവർ പോലും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഈ അഖീദത്തുൽ വാസിതിയ്യ ഇത് എഴുതിയതിന് ശേഷം അദ്ദേഹം പറയുകയുണ്ടായി, അഖീദത്തുൽ വാസിതിയ്യ എഴുതിയതിന് ശേഷം പിന്നീട് ഇബ്നു തൈമിയ പറഞ്ഞു, ഖദ് അംഹൽതു, ഈ അത്തയിൽ എഴുതിയതിന് ശേഷം ഞാൻ സമയം കൊടുത്തു. കുല്ലമൻ ഖാലഫനി ഫി ശൈഇൻ മിൻഹ, ഈ കിതാബിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്നോട് അഭിപ്രായ വ്യത്യാസമുള്ള എല്ലാവർക്കും ഞാൻ സമയം കൊടുത്തു. എല്ലാവർക്കും തന്ന ഏതെങ്കിലും നാടന്മാർക്കല്ല, നല്ല വിജ്ഞാനം ഉണ്ടായിരുന്ന ആളുകൾക്ക്. തലാദശിനി, മൂന്ന് കൊല്ലം, മൂന്ന് വർഷം വരെ അവർക്ക് ഞാൻ കൊടുക്കുകയും സമയം കൊടുക്കുകയും ചെയ്തു. ഒരു വാക്ക്, ഒരക്ഷരം ഞാൻ ഈ അഖീദത്തുൽ വാസിത്തിയെ സ്ഥാപിച്ച അഖീദക്ക് എതിരായി കൊണ്ടുവന്നാൽ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് മടങ്ങാം എന്ന് പറഞ്ഞാൽ അവർക്ക് മൂന്ന് വർഷം സമയം കൊടുത്തു എന്ന് ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഖീദയിൽ അതിനോട് എതിരിട്ട ആളുകളെ അദ്ദേഹം വെല്ലുവിളിച്ചത് ഈ കിതാബ് കൊണ്ടാണ്. അപ്പം അത്രയും പ്രാധാന്യം ഈ കിതാബിൻ്റെ മുസന്നിഫ് ഇദേദിയ ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പല മുനാവറകളിലും വിജയമുണ്ടായിരുന്നു. പിന്നെയും പിന്നെയും അതിൽ പരാജയപ്പെട്ട ആളുകൾ സ്വാഭാവികമായിട്ടുണ്ടാവും, അസൂയുണ്ടാവും. അതുപോലെ അവർക്ക് തങ്ങൾ എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന ചിന്ത ഉണ്ടാവും. ചില ആളുകൾ അങ്ങനെയാണ്, നഊദുബില്ല, അല്ലാഹു അതിൽ നിന്ന് അങ്ങനെയുള്ള മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് നമുക്ക് അന്തരീക്ഷിക്കുമാറാകാം. ഒരു ഹക്ക്, നമ്മൾ പറഞ്ഞത് ഹക്കല്ല തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി തന്ന ആളോട് നമുക്ക് സ്നേഹമാണ് വേണ്ടത്, നമുക്ക് ഉറപ്പല്ല, നമ്മളെ തോൽപ്പിച്ചല്ലോ എന്ന ചിന്തയല്ല, മറിച്ച് നമുക്ക് ഹക്ക് പറഞ്ഞു തന്നല്ലോ എന്ന സ്നേഹമാണ് നമുക്ക് വേണ്ടത്. ഇബ്നു അബ്ദുൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം എഴുതിയ തഫ്സീർ പറഞ്ഞതുപോലെ, ഞാൻ ഈ പറയുന്ന കാര്യം ഇതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ബോധ്യമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു എന്നതുപോലെ ഹക്ക് ചൂണ്ടിക്കാണിച്ച് തന്ന ആളുകളോട് നമുക്ക് സ്നേഹമാണ് വേണ്ടത്. പക്ഷേ ചില ആളുകൾ നൗദുബില്ല നമ്മോട് എതിരിട്ടു എന്നതുകൊണ്ട് അവരോട് വെറുപ്പ് തോന്നിയേക്കും. നമുക്ക് ചില സമയത്ത് അങ്ങനെയുള്ള സ്വഭാവമുണ്ടായേക്കാം, ശൈത്താൻ ഉണ്ടാക്കിയേക്കാം. അള്ളാഹു അതിൽ നിന്നെല്ലാം എല്ലാം മോശമായ കുറിച്ചിൽ നിന്ന് നമ്മെ കാത്തിരിക്കുമാറാകട്ടെ. അള്ളാഹു മഹദി അലി അഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദി ലി അഹ്സനിഹ ഇല്ലാ അൻത വസ്രിഫ് അന്നാ സയ്യിഅഹ ലാ യസ്രിഫ് അന്നാ സയ്യിഅഹ ഇല്ലാ അൻത. اللهم انا نعوذ بك من خرائط الاعمال والاخلاق كلها. അപ്പോൾ ഇങ്ങനെ പലരും ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിനെതിരെ വീണ്ടും വീണ്ടും ഫിത്നകൾ സുൽത്താൻ എടുത്തുകൊണ്ടാക്കിയതായി, കാരണം സുൽത്താൻ ഭരണമുള്ള ആളുകൾ, ഭരണാധികാരികൾ, അവർക്ക് പലപ്പോഴും പിൽക്കാലത്ത് മുസ്ലിം ഉമ്മത്തിലെ ഭരണാധികാരികൾ ആയിരുന്നില്ല അവരിൽ ഏറ്റവും എളിമുണ്ടായിരുന്ന ആൾ. മുമ്പ് കാലത്ത് അങ്ങനെയായിരുന്നു, ഖുലഫാ റാഷിദീന്റെ കാലത്ത് ഏറ്റവും എളിമുള്ള ആൾ തന്നെയായിരുന്നു ഖലീഫ. പക്ഷെ പിൽക്കാലത്ത് അങ്ങനെ ഉണ്ടായില്ല, കാരണം അവർക്ക് ഭരണപരമായ കാര്യങ്ങളും അവർ രാജകുടുംബത്തിനാണ് ജീവിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അവർക്ക് കൂടുതൽ എളിമയായി ആഴത്തിൽ ചെല്ലാൻ പലർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവരെ രക്ഷിക്കാൻ പലർക്കും സാധിക്കുമായിരുന്നു. മഖ്മൂനിന് സംഭവിച്ചതാണ് അഹ്മദിനെതിരെ അദ്ദേഹത്തെ ഇളക്കി വിട്ടു പലരും. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന വാദത്തിൽ മഖ്മൂൻ എന്ന ഖലീഫ മുസ്ലിം ഉമ്മത്തിൻ്റെ ഖലീഫ പെട്ടുപോയി എന്നതുപോലെ പലരും ഇങ്ങനെ പറഞ്ഞ് ചുറ്റി പിടിച്ച് പിന്തയ്യ റഹ്മഹുള്ള അദ്ദേഹത്തെ കുറിച്ച് മോശമായത് പറഞ്ഞു പലതും പറഞ്ഞുണ്ടാക്കി. അതുകൊണ്ട് ദിമസ്കിൽ അദ്ദേഹത്തെ, ദിമസ്കിലെ കോട്ടയിൽ ഇബ്നു തൈമിയയെ തടവിടാൻ സുൽത്താൻ ഉത്തരവ്. ഒന്നിലധികം തവണ അദ്ദേഹം ഇങ്ങനെ തടവിലിടപ്പെടുകയുണ്ടായി. അങ്ങനെ അവസാനം ഇബ്നു തൈമിയ റഹ്മഹുള്ള അവിടുത്തെ വഫാത്ത്, അവിടുന്ന് മരണപ്പെടുന്നത് ഈ ജയിലിൽ വെച്ചായിരുന്നു. ദിമസ്കിലെ ജയിലിൽ വെച്ചായിരുന്നു. അവിടുന്ന് അവിടെ ഒരുപാട് ഇബ്നു തൈമിയ റഹിമഹുള്ള അവിടെ വെച്ച് ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുകയും അതിൻ്റെ തഫ്സീർ ഖുർആൻ ഒരുപാട് പാരായണം ചെയ്യുകയും അത് വീണ്ടും വീണ്ടും അവിടുന്ന് ഹത്മ ചെയ്യുകയും പൂർത്തിയാക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുള്ളത് അല്ലാഹു അലം. അദ്ദേഹം സൂറത്തു അൽ ഖമർ അതിലവസാനത്ത് ആയത്ത്, ആ സൂറത്ത് പൂർത്തീകരിച്ച അവസാനത്തെ ആയത്ത് ഓതുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്യുമെന്നാണ്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഹർ ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. എന്നാട്ടും അദ്ദേഹം മരണപ്പെട്ടു എന്നാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾ അവരെവിടെയാണ്? ജന്നാത്തിൻ വനഹ, അരുവികളിലും തോട്ടങ്ങളിലും അഥവാ സ്വർഗത്തിലാണ്. ഹിമഖഅദി സുദ്ഖിൻ ഇൻദ മലീകിൽ മുഖ്തദർ, സത്യസന്ധതയുടെ ഇരിപ്പിടത്തിൽ. ഇൻദ മലീകിൽ മുഖ്തദർ, മലീകും മുഖ്തദറുമായ എല്ലാത്തിൻ്റെയും രാജാവ്, എല്ലാത്തിനും കഴിവുള്ളവരുമായ അള്ളാഹുവിൻ്റെ അരികിൽ എന്ന ആയത്ത് ഓതിയിട്ടാണ് ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം വഫാത്തായത് എന്നാണ് ചരിത്രത്തിലുള്ളത്. ഇബ്നു തൈമിയ അദ്ദേഹത്തിൻ്റെ ജനാസ, അതിൽ പങ്കെ ആ ജനാസയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഫതുൽ ബാരി എഴുതിയ ഇബ്നു ഹജറുൽ അസ്ഖലാനിയാണ് പറഞ്ഞിട്ടത്. ആരാണ് പറഞ്ഞിട്ടുള്ളത്? നമ്മളാരെങ്കിലും വേണം. ഇബ്നു ഹജറുൽ അസ്ഖലാനി പലരും പറഞ്ഞതാണ്, അദ്ദേഹം അത് എടുത്തു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജനാസയിൽ ആ നാടൊന്നാകെ പങ്കെടുത്തു എന്നാണ്. ആ നാട് ഒന്നാകെ എത്രയോ ആളുകൾ, ഒരുപാട് ഒരുപാട് ആളുകൾ, എണ്ണാൻ സാധിക്കാത്ത ആളുകൾ അദ്ദേഹത്തിൻ്റെ ജനാസയിൽ പങ്കെടുത്തു. എന്നിട്ട് ഇബ്നു ഹജറുൽ അസ്ഖലാനി പറഞ്ഞു, ഇതിനു മുമ്പ് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഇമാം അഹ്മദിന് റഹിമഹുല്ലാഹ്, അഹ്മദ് ഹംബൽ, അദ്ദേഹത്തിൻ്റെ ജനാസയിൽ ഇതുപോലെ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഒരു ഇതേപോലെ ഇന്നത്തെ പോലെ വാർത്തകൾ അറിയിക്കാൻ എളുപ്പത്തിലുള്ള സൗകര്യമൊന്നുമില്ലാത്ത കാലത്ത് ജനങ്ങൾ അവിടുത്തെ ജനാസയിൽ ഒഴുകിയെത്തിയിരുന്നു. അങ്ങനെ അത് ഹരിത ലക്ഷണമാണ് അങ്ങനെ ഉണ്ടാവുക. നല്ല ആളുകൾ, തൊട്ടിയിലുള്ള നല്ല മനുഷ്യന്മാർ ഒരാളുടെ ജനാസയ്ക്ക് അധികം വരിക എന്നത് വലിയ ഹരിതന്റെ ലക്ഷണമാണ്. അള്ളാഹു അവരുടെ ശഫാഅ, ഈ മനുഷ്യന് വേണ്ടി അവർ ചെയ്യുന്ന ദുആ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെയുള്ള ഹൈറായ നല്ല ദിക്റുള്ള അള്ളാഹുവിൻ്റെ ഉന്നത സ്ഥാനമുള്ള മരണം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമീൻ. അള്ളാഹു മോശമായ അന്ത്യത്തിൽ നിന്ന് നമ്മെ കാത്തിരിക്കുമാറാകട്ടെ. ആമീൻ. അള്ളാഹു തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ. ഇങ്ങനെ ഇബ്നു ഹജറുൽ അസ്ഖലാനി പറഞ്ഞ ഇമാം അഹ്മദ് അവിടുത്തെ കാലത്ത് അവിടുത്തെ മരണത്തിൽ ജനാസയിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുത്തിരുന്നു. എന്നിട്ട് ഇബ്നു ഹജറുൽ പറഞ്ഞു, പക്ഷെ അതുപോലെയും അല്ല ഇബ്നു തൈമിയയുടെ. കാരണം ഇമാം അഹ്മദ് ഇബ്നു ഹംബലിന്റെ കാലത്ത്, അവിടുത്തെ വഫാത്തിന്റെ കാലമാകുമ്പോഴേക്കും ഖലീഫയും ഭരണവർഗവും ഒക്കെ ഇമാം അഹ്മദിന് അനുകൂലമായിരുന്നു. ആദ്യകാലത്ത് മമ്മൂണിന്റെയും ആ ഖലീഫയുടെ മകന്റെ കാലത്തൊക്കെ ഇമാം അഹ്മദിനെ പീഡിപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീട് വന്ന ഖലീഫമാർ ഇമാം അഹ്മദ് റഹിമഹുള്ള അദ്ദേഹത്തെ മോചിപ്പിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയൊക്കെ ചെയ്തിരുന്ന ആ അഹ്ലു സുന്നത്തിനെ ദ്രോഹിക്കാത്ത ആളുകളായിരുന്നു. അതുകൊണ്ട് ആ കാലത്തെ ജനങ്ങൾ പങ്കെടുത്തതിൽ അങ്ങനെ ഒരു അനുകൂല സാഹചര്യം കൂടെയുണ്ട്. എന്നാൽ ഇബ്നു തൈമിയ റഹിമഹുള്ള മരിക്കുന്നത് അവിടെ വെച്ചിട്ടാണ്, ജയിലിൽ വെച്ചിട്ടാണ്. ഇപ്പം വ്യക്തമാണല്ലോ ആ കാലത്തെ ഖലീഫ അല്ലെങ്കിൽ സുൽത്താൻ ഇബ്നു തൈമിയക്കെതിരാണ്. എന്നിട്ടുകൂടി ജനങ്ങളൊന്നാകെ ഈ അഹ്ലു സുന്നത്തിന്റെ മഹാനായ ഇമാമിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ ഒഴുകിയെത്തി എത്രയോ എത്രയോ ആളുകൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പിന്നെ ഹജറുൽ അസ്ഖലാനി പറഞ്ഞു, മൂന്ന് പേർ ഒഴുകി, മൂന്നാളുകൾ വന്നില്ല. ആ മൂന്നാളുകൾ ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തെ കുറിച്ച് മോശമായ ആരോപണങ്ങൾ പറഞ്ഞ ആളുകളായിരുന്നു. അവർ വരാതിരുന്നത് എന്താണെന്ന് അവർ പേടിച്ചു. നാട്ടുകാരെ കൊണ്ട് തന്നെ ചെയ്തത് മനസ്സിലായോ? ഈ ആളുകൾ ഒന്നാകെ ഇബ്നു തൈമിയക്ക് വേണ്ടി ദുആ ചെയ്യാൻ അവിടുത്തെ ജനാസയിൽ പങ്കെടുക്കാൻ വന്ന സമയത്ത് എതിരാളികളാണ് നമ്മൾ കണ്ടാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു എതിർവികാരം ഉണ്ടായേക്കുമോ, ജനരോഷം എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മുടെ കാലത്ത്, എന്നതുപോലെ വല്ലതും ഉണ്ടായേക്കുമോ എന്ന് പേടിച്ചിട്ട് അവർ വരാതിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം നോക്കൂ, ഇതാ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു അവിടുത്തെ വഫാത്തിന് ശേഷം. ഇന്നും ലോകത്തെ നിരവധി അനവധി മസ്ജിദുകളിൽ, നിരവധി അനവധി പാഠശാലകളിൽ, മദ്രസകളിൽ, കുല്ലിയകളിൽ, ജാമിഅകളിൽ, കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിലുമൊക്കെ അതാ ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ കിതാബുകൾ, അവിടുത്തെ അഖ്വാൽ പഠിപ്പിക്കപ്പെടുന്നു, ജനങ്ങളത് സംസാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് അവിടുന്ന് ഹിജറ 728 വഫാത്തായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇൽമിനുള്ള തെളിവാണ് ഒരു ആലിമിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് എന്നത് ഒരിക്കലും പറയാതിരിക്കാൻ സാധിക്കുകയാണ്. ഇബ്നു തൈമിയ, ഷൈഖുൽ ഇസ്ലാം ഇബ്നു ഹജർ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് ഇതുമാത്രം മതി, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി ഇബ്നു ഖയ്യിം ഉണ്ട് എന്നത് തന്നെ ധാരാളമാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി ഇബ്നു ഖയ്യിം അൽ ജൗസിയ്യ റഹിമഹുള്ള അദ്ദേഹമുണ്ട് എന്നത് തന്നെ ധാരാളമാണ്. അപ്പൊ മഹാന്മാരായ അഹ്ലു സുന്നത്തിൽ ഇക്കാലത്ത് ഒരുപാട് ഒരുപാട് സേവനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള മഹാന്മാരായ ഉമ്മത്തിൻ്റെ പണ്ഡിതന്മാർ തൗഹീദിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി, ജനങ്ങൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവരുടെ ജീവിതം മാറ്റിവെച്ചിട്ടുള്ള വിളക്കുകളായ നക്ഷത്രങ്ങളായ ഈ ഉമ്മത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ, അവരിൽ മുന്തിയ സ്ഥാനമുള്ള പലരും കൃത്യം കണ്ട ശിഷ്യന്മാരാണ്. ഇബ്നു ഖയ്യിം, ഇബ്നു ഖയ്യിം, അതുപോലെ ഇമാം ശൈഖ് ഇമാമുൽ മിസ്സി, ഹാഫിളുൽ മിസ്സി, ഇമാം മിസ്സിയെ കഴിച്ചിട്ടാണ് അദ്ദേഹത്തെ എണ്ണാതെ ഇൽമുൽ ഹദീസ്, ഇസ്ലാമിന്റെ ഹദീസിന്റെ വിജ്ഞാനം പഠിപ്പിക്കാൻ ദുനിയാവിലെ ഒരാൾക്കും സാധ്യത, ഒരാൾക്കും കഴിയില്ല. ഹദീസ് ഹദീസിന്റെ ആളാണെന്നോ ഹദീസിനെ കുറിച്ച് പഠിപ്പിക്കാനോ പഠിക്കാനോ സാധ്യമല്ല. ഹാഫിളുൽ മിസ്സിയെ അവഗണിച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യത്തെ എതിരാളിയാകട്ടെ, അനുകൂലിയാകട്ടെ, ഇമാം മിസ്സി ആരാണ്? അവിടുത്തെ ഉസ്താദായ ഷെയ്ഖുൽ ഇസ്ലാമിനെ കുറിച്ച്, ഇബ്നുതൈമിയയെ കുറിച്ച് എമ്പാടും എമ്പാടും പുകഴ്ത്തി പറഞ്ഞ പണ്ഡിതനാണ് ഹാഫിളുൽ മിസ്സി. പിന്നെ ആരാണ് ഇബ്നു തൈമിയയുടെ ശിഷ്യൻ? അല്ലാമ ഇബ്നു കസീർ റഹിമഹുള്ളാ ഫസ്സിർ. ആർക്കാണ് അള്ളാഹുവിന്റെ കിതാബിന്റെ തഫ്സീർ നേർക്ക് നേരെ തെളിവുകൾ സഹിതം മുൻഗാമികളുടെ മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കൂ, ആ മൻഹജ് അനുസരിച്ച് അള്ളാഹുവിന്റെ കിതാബ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആർക്കാണ് ഇബ്നു കസീർ എന്ന തള്ളി ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് സാധിക്കുക? അതൊക്കെ അടിക്കാറ്റിലെ ഖുറാഫികൾ പറയാറുള്ളത് ഉസ്താദ് കഴിച്ചുപോയി ശിഷ്യൻ നല്ലതാണ്, ഉസ്താദ് കഴിച്ചുപോയി ഇബ്നു ശിഷ്യൻ നമ്മുടെ ഇമാമാണ്. എന്നാലും ഉസ്താദ് കഴിച്ചു എന്നുള്ള കാര്യം ഈ മിസ്ലിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, ശിഷ്യൻ അറിയില്ല. ഇവർ ഇമാമാണെന്ന് പറയുന്ന ഇബ്നു കസീർ റഹിമഹുള്ളാ അദ്ദേഹത്തിന് അറിയില്ല എന്ത് ഉസ്താദ് കഴിച്ചു, കാരണം അവിടുന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഉസ്താദ് കഴിച്ചിട്ടുണ്ട് എന്ന്. മറിച്ച് ഈ ഉസ്താദിന് ഷെയ്ഖിനെ ഉസൈമിയെ എമ്പാടും എമ്പാടും പൊഴ്ത്തി പറയുകയാണ്, അദ്ദേഹം ഏത് മൻഹജാണോ അവിടുത്തെ ജീവിതത്തിലൂടെ അവിടുത്തെ കിതാബുകളിലൂടെ പഠിപ്പിച്ചത് അതാണ് ഇബ്നു കസീർ അവിടുത്തെ തഫ്സീറിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ആ മൻഹജാണ്, ആ വെളിച്ചമാണ് ഇബ്നു കസീറിന്റെ തഫ്സീറിൽ കാണുന്നത്. എന്നിട്ടാണ് ഈ ഖൗമി എന്ന് പറയുന്നത്. അതായത് പല വൈരുദ്ധ്യങ്ങളിൽപ്പെട്ട ഒരുപാട് ഒരുപാട് വൈരുദ്ധ്യങ്ങളിൽപ്പെട്ട ഒരു വൈരുദ്ധ്യം മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നു എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെതിരെ അവിടുത്തോട് ദുആ ചെയ്യുന്നു, ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, സഹാബത്തിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, അവർ പഠിപ്പിച്ചതിനെതിരെ അവരോട് ദുആ ചെയ്യുന്നു. ഇത് വൈരുദ്ധ്യമാണ്, അതുപോലെ ഒരു വൈരുദ്ധ്യം മാത്രം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇസ്ലാം കുളിക്കാൻ വന്ന ആളായിട്ട് ചിത്രീകരിക്കുകയും മുൻഗാമികളൊന്നും പഠിപ്പിക്കാത്ത ആളായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് വ്യക്തമായ കളവാണ്. ഈ ഖുറാഫികൾ നാടുനീളം പറഞ്ഞ് പറ്റാറുള്ളതാണ്. ഖുറാഫി എന്ന വാക്ക് എന്തെങ്കിലും ശീതവാക്കുകയാണ് തെറ്റിദ്ധരിക്കരുത്, ചില ആളുകൾക്ക് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. കള്ളക്കഥകൾ, തെളിവില്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കുക ഖുറാഫ എന്ന് പറഞ്ഞാൽ അങ്ങനെ, അത് വിശ്വസിക്കുന്ന ആൾ എന്നാണ് ഖുറാഫി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. ഒരു ചീത്തവാക്കായി ആരെങ്കിലും എന്താണ് ഒരു തെളിവിളിക്കുന്ന വാക്കായി ചിലരൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തോന്നിയതെന്ന് പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ആളുകൾ ഇംസൈമിയക്കെതിരിൽ പറയാറുള്ളതാണ് പണ്ടുകൊണ്ടേ മുൻഗാമികൾ നമ്മളൊക്കെ നമ്മൾ നല്ലവരായ മുൻഗാമികൾ ചെയ്തു വരുന്നതാണ് മഹാന്മാരോടും പൗർവാവിൻ്റെ അവിയാറുകളും അഭ്യാസങ്ങളോടും നിശ്ചയവാദ അവരോടുള്ള അവരെ ഇടക്ക് വെച്ചാളോട് നേടണം, അവരോട് നേരിട്ട് നേടണം. ഇസ്തിഖാദയുടെ അവസരമൊക്കെ മുൻഗാമികൾ പണ്ടുകൊണ്ടേ ചെയ്തു വന്നതാണ്. അതിനാദ്യമായി എതിർത്തത് ആരാണ്? ഇംസൈമിയ. ഈ പച്ചക്കളമാണ് നാടുനീളെ ഈ ആളുകൾ പറഞ്ഞു വരുത്താറുണ്ട്. ഇത് സഹോദരങ്ങളെ വ്യക്തമായ കളവാണ്, വ്യക്തമായ കളവാണ്. ഇബ്നു തൈമിയ്യക്ക് മുമ്പ് ലോകത്താരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഒരുപാട് എമ്പാടും എമ്പാടും ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അല്ല അവരെല്ലാം പറഞ്ഞിട്ടുള്ളത് അതാണ്. അപ്പൊ സഹോദരങ്ങളെ മാത്രമല്ല ഒരു തെറ്റ് ഒരു തിന്മ സമൂഹത്തിൽ ഉണ്ടാവുമ്പോഴാണ് അതിനാളുകൾ എതിർക്കുക. ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെയാണ് അതിനെതിർക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലത്ത് അവിടുന്ന് അവിടുത്തെ മുമ്പിൽ വെച്ച് അവിടുത്തെ അള്ളാഹുവിനേക്കാൾ ഉയർത്തി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പദവിയിലേക്ക് ഉയർത്തുന്ന രൂപത്തിൽ ഒന്നും വേണ്ട, എന്തെങ്കിലും ഒരു അമിത പ്രശംസ കാണുമ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയിരുന്നു, സഹാബത്ത് തിരുത്തിയിരുന്നു. അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു ഇലാഹാക്കിയ ആളുകളെ അവരെ കുഫാറുകളാണെന്നാണ് അലി ബിൻ അബീ താലിബ് എനിക്ക് പറഞ്ഞത്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിരുന്നു, പ്രയോജനം ഉണ്ടായില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹിക്കെതിരിൽ അവർക്ക് വിശ്വാസമുണ്ടായത് കാരണത്താൽ. അപ്പൊ സഹോദരങ്ങളെ, മുൻഗാമികൾ മുഴുവൻ പഠിപ്പിച്ചതാണ് തൗഹീദ്. അള്ളാഹുവിന്റെ കിതാബ് തൗഹീദാണ്, അള്ളാഹുവിന്റെ നബിമാരെ മുഴുവൻ അയച്ചത് അവൻ തൗഹീദ് പഠിപ്പിക്കാൻ. അതിനൊരു ചൈനയെ ഒന്ന് കൊണ്ടുവന്നതല്ല,
നമ്മൾ ഇബ്നു തൈമിയയുടെ അഖീദയുമല്ല, മറിച്ച് നമ്മളും ഇബ്നു തൈമിയയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഖീദയാണ്. അതാണ് നമ്മൾ ഇബ്നു തൈമിയ പഠിപ്പിച്ചത്, അതാണ് നമ്മുടെ മുൻഗാമികളായ ഇമാമുമാരെല്ലാം പഠിപ്പിച്ചത്. അപ്പൊ പറഞ്ഞു വന്നത് ഷെയ്ഖുൽ ഇസ്ലാമിനെ തള്ളി പറയുകയും അവിടുത്തെ പുകഴ്ത്തി പറഞ്ഞ അവിടുത്തെ ഇമാമായും ഷെയ്ഖുൽ ഇസ്ലാമായും പരിചയപ്പെടുത്തിയ പണ്ഡിതന്മാരെ നമ്മൾ അംഗീകരിക്കും ചെയ്യുമെന്ന് പറയുന്നത് വ്യക്തമായ വൈരുദ്ധ്യമാണ്. വൈരുദ്ധ്യം സനാഫിദുൽ ഖൗലി യദുല്ലു അലാ ഇസ്ലാമി, ഒരാളുടെ വാക്കിൽ വൈരുദ്ധ്യം ഉണ്ടായാൽ അത് തെളിവാണ് പറയുന്നത് ശരിയല്ല എന്ന്. തനാഫുദ് പറയുന്ന കാര്യം ബാത്തിനാണ് എന്നതിനുള്ള തെളിവാണ് വാക്കിലുള്ള വൈരുദ്ധ്യം. അപ്പൊ സഹോദരങ്ങൾ, ഈ ഖൗമി ഇങ്ങനെയാണ് പറഞ്ഞു വരുത്തുന്നത്. ഈ അറിയപ്പെട്ട ഇബ്നു തൈമിയയുടെ ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുമെല്ലാം പിൽക്കാലത്തുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുമെല്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനം അംഗീകരിച്ചവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇബ്നു ഖയ്യിം അദ്ദേഹത്തിന്റെ തിൽമീദാണ്, ശിഷ്യനാണ്. അതുപോലെ ഹാഫിളു അദ്-ദഹബി, ഇമാം ഇബ്നു കസീർ, ഹാഫിളു അദ്-ദഹബി, ശംസുദ്ദീൻ അദ്-ദഹബി, ആരാണ് ഇമാം അദ്-ദഹബി. ഇതുപോലെ ഇൽമുൽ ഹദീസിൽ അതീവ വിജ്ഞാനം ഉണ്ടായിരുന്ന മഹാനായ പണ്ഡിതനാണ് ഹാഫിളു അദ്-ദഹബി. എത്രത്തോളം ചരിത്രത്തിൽ കാണാം ഇബ്നു ഹജറുൽ അസ്ഖലാനി, ഫതൂഹുൽ ബാരി എഴുതിയ ഇബ്നു ഹജർ അദ്ദേഹം സംശം കുടിച്ചു എന്ന്, എനിക്ക് അള്ളാഹു എനിക്ക് ദഹബിയുടെ പോലെ ഇൽമുൽ ഹദീസിൽ ഹദീസിൽ വിജ്ഞാനം നൽകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സംശം കുടിച്ചു. ആര്? ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുള്ളാഹ്. അപ്പൊ നോക്ക്, സംസം കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സംസം ലിമാ ശുരിബല, സംസം എന്തിനു വേണ്ടിയാണോ കുടിക്കുന്നത് അത് അള്ളാഹു അയാൾക്ക് നൽകുമെന്ന്. അപ്പൊ എന്തെങ്കിലും കാര്യം അതിനോട് ദുആ ചെയ്തുകൊണ്ട് സംസം കുടിക്കുക, അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള, നമുക്ക് മാർഗം കാണിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ ദഹബിയുടെ ഇൽമു കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് സംസം കുടിച്ച മഹാനാണാലും ഇബ്നു ഹജറുൽ അസ്ഖലാനി, ആ ദഹബി ആരുടെ ശിഷ്യനാണ്? ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ്. അദ്ദേഹം എത്രയാണ് തന്റെ ഷെയ്ഖിനെ അദ്ദേഹത്തിന്റെ സിയാബു ആലാമിൻ നുബല പോലെയുള്ള കിതാബുകളിൽ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത്? അപ്പോ ഇമാം അദ്-ദഹബി. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രശസ്തനായ ഒരു ശിഷ്യനാണ് ഇബ്നു അബ്ദുൽ ഹാദി റഹിമഹുള്ളാ. ഇബ്നു അബ്ദുൽ ഹാദി ഇബ്നു തൈമിയയുടെ വളരെ അറിയപ്പെട്ട ശിഷ്യനാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു ഖിദ്മത്താണ് ഷെയ്ഖുൽ ഇസ്ലാമിനെതിരിൽ പറയപ്പെട്ട പല ആരോപണങ്ങൾക്ക് അദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ട്. സുബുദ്ധിക്ക് മറുപടി എഴുതിയ ആളാണ് അബ്ദുൽ ഹാദി. അദ്ദേഹം സുബുദ്ധിക്ക് മറുപടി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ അഖീദ മുൻഗാമിയുടെ അഖീദ തന്നെയാണ് എന്ന് അദ്ദേഹം സ്ഥാപിച്ചുകൊണ്ട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ഈ സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ആലിമിനെ പറ്റി, അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് അദ്ദേഹത്തിൻ്റെ കിതാബുകളെ കുറിച്ച്. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന് ഒരുപാട് കിതാബുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ഒരുപാട് കിതാബുകൾ അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് എഴുതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അല്ല, പല പണ്ഡിതന്മാരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അള്ളാഹു അവരുടെ സമയത്തിൽ വളരെ വർക്കത്ത് നൽകിയത് നമുക്ക് കാണാൻ കഴിയും. ഒരാൾ അത്ഭുതപ്പെട്ടു, വളരെ ചുരുങ്ങിയ കാലം ജീവിച്ച പലരും അവരുടെ കിതാബുകൾ എഴുതിയ കിതാബുകൾ ഒരുപാടുണ്ടാവും. നവവിയെ കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹം 40-50 മരണപ്പെട്ടു പോയ ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കിതാബുകൾ എത്രയാണ്? റിയാളു സ്വാലഹി, എല്ലാം സാധാരണക്കാർക്കൊക്കെ അറിയാമെന്ന് കേട്ടിട്ടുള്ള കിതാബുകളാണ്. ദർബഅൂ അല്ല ദിക്കാ പോലെയുള്ള, ശർഫുൽ മുഹദ്ദബ് പോലെയുള്ള കിതാബുകൾ വളരെ അറിയപ്പെട്ടതാണ്. അള്ളാഹു പ്രശസ്തി നൽകിയിട്ടുണ്ടായിട്ട് ഒരുപാടുണ്ടത്. ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ അത്ഭുതപ്പെട്ടു. നമ്മൾ എന്തെങ്കിലും ഒരു ചെറുത് എഴുതാൻ നിന്നാൽ തന്നെ ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരുന്നു പല ആളുകൾക്കും ഇന്നത്തെ കാലത്ത്. കാരണം നമ്മുടെ സമയത്തിൽ പറക്കത്തില്ലാതായി പോയിരിക്കുന്നു. അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ഐമിനും നമ്മുടെ സമയത്തിലും നമ്മുടെ കുടുംബങ്ങളിലുമെല്ലാം അള്ളാഹു പറക്കത്ത് നൽകുമാറാകട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത് അവരുടെ സമയത്തിൽ റബ്ബു ബർക്കത്ത് നൽകി നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് കിതാബുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കിതാബുകളെല്ലാം ഏകദേശമല്ല, അദ്ദേഹത്തിൻ്റെ മജ്മുഉ ഫതാവ എന്ന് അറിയപ്പെടുന്ന കിതാബുകളിൽ നിന്ന് ആ പരമ്പരയിൽ, കിതാബുകളുടെ പരമ്പരയിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഇൽ അല അഖീദത്തുൽ വാസിത്തിയ, അതുപോലെ അസ്ഫാരുൽ മസ്റൂൻ, അല ശാസിമുർ റസൂൽ, അതുപോലെ ദറബു തആവുദുൽ അഖ്ലി വന്നഖൽ, അതുപോലെ ബുർഖാൻ ബൈന ഔലിയ റഹ്മാൻ വ ഔലിയ ശൈത്താൻ അഖീദത്തുൽ ഹമവിയ തജ്മുരിയ തുടങ്ങിയ ഒരുപാട് കിതാബുകൾ ഇബ്നു റഹിമഹുള്ള അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എല്ലാം മുസ്ലിം ഉമ്മത്തിന് അവരെ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദീനിലേക്ക് നയിക്കാൻ, അവരെ ഹക്ക് പഠിപ്പിക്കാൻ എഴുതിയിട്ടുള്ള മഹത്തായ ഗ്രന്ഥങ്ങളാണ്. ഇൻഷാഅള്ളാഹ് അടുത്ത ആഴ്ച അഖീദത്തുൽ വാസിത്തിയ നമ്മൾ ആരംഭിക്കും, അത് വായിക്കാൻ തുടങ്ങും. അതിൻ്റെ ഒരു കോപ്പി ഇൻഷാഅള്ളാഹ് ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ബുധനാഴ്ചത്തെ ദർശ് ഞാൻ കൊണ്ടുവരും ഇൻഷാഅള്ളാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല നന്നായി അവൻ്റെ ദീൻ ഇഖ്ലാസോടെ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഈ പറയുന്നതും കേൾക്കുന്നതും ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم توفنا مسلمين والحقنا بالصالحين. والله تعالى اعلم. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى اله واصحابه اجمعين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.